നസ്കർ, ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങിയതാണ്. കശ്മീരിലെ സ്ഥിതിഗതികൾ ഭരണഘടനാ പരിഷ്കാരത്തിലൂടെ മെച്ചപ്പെട്ടതോടെ, കശ്മീരികൾ സമാധാനപൂർവമായ ഒരു ജീവിതത്തിൻ്റെ പ്രസക്തി തിരിച്ചറിഞ്ഞതോടെ, അവിടെ സമ്പത്തും സമൃദ്ധിയും ടൂറിസ്റ്റുകളുമൊക്കെ എത്താൻ തുടങ്ങിയതോടെ, പാകിസ്ഥാൻ അസ്വസ്ഥപ്പെടുകയും ഭീകരവാദികളെ പഹൽഗാമിലേക്ക് നിരപരാധികളുടെ ജീവനെടുക്കാൻ പറഞ്ഞു വിടുകയുമായിരുന്നു. അതിന് മറുപടി പറയാതിരുന്നാൽ ഇന്ത്യ ഇന്ത്യ അല്ലാതാകും എന്നതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ ആസൂത്രണം ചെയ്തത്. ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ അക്ഷരം പ്രതി നിലംപരിശായി. പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് മുമ്പിൽ വരെ ഇന്ത്യയുടെ മിസൈലുകൾ ചെന്നു പതിച്ചു. പാകിസ്ഥാൻ ആർമിയുടെ ശേഷി 4-5 കൊല്ലം പിറകോട്ട് പോയി. ഇന്നും പാകിസ്ഥാന് ഏതെങ്കിലും ഒരു രാജ്യത്തെ അടിക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തച്ചുടച്ചു ഇന്ത്യ 2-3 ദിവസം കൊണ്ട്. അതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അലറി വിളിച്ച് രംഗത്തെത്തിയത് കൊണ്ട് മാത്രം പാകിസ്ഥാൻ ഭൂപടത്തിൽ ബാക്കിയാവുന്നു. അതിനുശേഷം ഗീർവാണം മുഴക്കായിരുന്നു പാകിസ്ഥാന്റെ പ്രത്യേകത. തോറ്റമ്പി സർവ്വതും നശിച്ചിട്ടും അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെ തച്ചുടച്ചിട്ടും വിജയം അവകാശപ്പെട്ട് അവർ നെഞ്ചു വിരിച്ചു നടന്നു. ചൈനയും തുർക്കിയും ഒന്നും സഹായിച്ചതുകൊണ്ട് ഇന്ത്യയെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് തെളിയിച്ചു കൊടുത്ത സംഭവമായിരുന്നത്. അതുകൊണ്ടാണ് പിന്നീട് സൗദിയോടും തുർക്കിയോടും ചേർന്ന് പാകിസ്ഥാൻ ഒരു പ്രതിരോധ സഖ്യമുണ്ടാക്കിയത്. മാത്രമല്ല, നിലനിൽപ്പ് അപകടത്തിലാവാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ പിന്നാമ്പുറത്തുകൂടി ക്രിപ്റ്റോ കറൻസി ഇടപാടിലൂടെ അനധികൃതമായി സഹായിച്ച് പാകിസ്ഥാൻ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. പാക് സൈന്യാധിപനെ ട്രംപ് വിളിച്ചു വരുത്തി വിരുന്നു കൊടുത്തതോടെ അമേരിക്കയും പാകിസ്ഥാനും ഭായി ഭായിയാണ്, ഇന്ത്യക്ക് പണി കിട്ടിയെന്നവർ കൊട്ടിഘോഷിച്ചു നടന്നു. എന്നാൽ നിശബ്ദമായി ഇന്ത്യ കരുനീക്കങ്ങൾ നടത്തുകയായിരുന്നു. ആ കരുനീക്കങ്ങളിൽ ലോകത്തെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നു. ഒടുവിലിതാ അമേരിക്കയുമായി വ്യാപാര കരാറിൽ ഒപ്പിടുമ്പോൾ ലോകത്ത് മറ്റേത് രാജ്യത്തിനും കൊടുത്തതിനേക്കാൾ വലിയ ആനുകൂല്യം ഇന്ത്യക്ക് അമേരിക്ക നൽകുന്നു. പാകിസ്ഥാൻ ആകപ്പാടെ തേഞ്ഞൊട്ടിപ്പോയ സംഭവമാണിത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പ്രതിരോധ സഹകരണം പോലും ഉണ്ടാവുകയാണ്. മാത്രമല്ല, പാകിസ്ഥാന് ചുമത്തിയതിനേക്കാൾ കുറഞ്ഞ പിഴച്ചുങ്കമാണ് ഇന്ത്യക്കുള്ളത്. എന്നുവെച്ചാൽ വ്യാപാര വ്യവസായ സഹകരണത്തിൽ പോലും പാകിസ്ഥാന് ഇന്ത്യക്ക് ബദലാവാം എന്നുള്ള മോഹം നടക്കാതെ പോകും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും തിരിച്ചടി കിട്ടി തലപൊക്കാനാവാതെ ഇരിക്കുന്ന പാകിസ്ഥാന് അമേരിക്ക മറ്റൊരു പണി കൂടി കൊടുത്തു. ഇന്ത്യയുടെ ഔദ്യോഗിക ഭൂപടം, പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ പോലും ഇന്ത്യയിലാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഭൂപടം അമേരിക്ക പുറത്തുവിട്ടു. ഇതോടെ എന്തു ചെയ്യണമെന്നറിയാതെ വെപ്രാളപ്പെട്ടിരിക്കുന്ന പാകിസ്ഥാന്റെ ആദി കൂട്ടുന്ന തരത്തിൽ മറ്റു ചില സംഭവ വികാസങ്ങൾ കൂടി ഉണ്ടാവുന്നു. 2 ദിവസം മുമ്പ് ഇസ്ലാമാബാദിലെ ഒരു ഷിയ പള്ളിയിൽ ഒരു സ്ഫോടനമുണ്ടാവുകയും 36 പേർ ദാരുണമായി കൊല്ലപ്പെടുകയും അനേകം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഐസിസ് ഭീകരവാദികൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാൻ പറയുന്നു ഇതിന്റെ പിന്നിൽ ഇന്ത്യയാണെന്ന്. ഇന്ത്യ മറുപടി പോലും പറയാതെ പുച്ഛിച്ചു തള്ളി. പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപങ്ങളും ഭീകരവാദികളെ പോറ്റി വളർത്തിയ പാകിസ്ഥാൻ സ്വാഭാവികമായി ഉണ്ടാവുന്ന അന്ത്യത്തിന്റെ തുടക്കമായി ഇത് വിലയിരുത്തപ്പെടുന്നു. പാകിസ്ഥാൻ ഉടനീളം പലതരത്തിലുള്ള ഭീകരവാദികൾ നാമ്പെടുത്തിരിക്കുകയാണ്. അവർക്ക് അഫ്ഗാനിസ്ഥാന്റെ പിന്തുണ ഇപ്പോൾ ശക്തമായുണ്ട്. 36 പേരുടെ ജീവനെടുത്ത ഇസ്ലാമാബാദ് മോസ്ക് സ്ഫോടനത്തിലെ പ്രതികൾക്ക് പരിശീലനം കിട്ടിയത് അഫ്ഗാനിസ്ഥാനിലാണെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നുണ്ട്. ഇസ്ലാമാബാദിൽ മാത്രമല്ല, പാകിസ്ഥാനിൽ ഉടനീളം ഇത്തരം ഭീകരാക്രമണങ്ങൾ പ്ലാൻ ചെയ്യപ്പെടുന്നു എന്ന് പാകിസ്ഥാൻ തിരിച്ചറിയുന്നു. അതിനിടയിലാണ് വളരെ വിചിത്രമായ മറ്റു ചില സംഭവങ്ങൾ കൂടി അരങ്ങേറുന്നത്. ഇന്ത്യയുടെ പല ശത്രുക്കളും പാകിസ്ഥാന്റെ പലയിടങ്ങളിലും നോക്കിയിരിക്കുമ്പോൾ ചത്തുവീഴുന്ന പ്രതിഭാസത്തിന്റെ തുടർച്ചയാണിതെന്ന് പാകിസ്ഥാൻ ആശങ്കപ്പെടുന്നു. അത് പാകിസ്ഥാനിൽ അവിടെയും ഇവിടെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലെ അഗ്നിബാധയാണ്. നിർണായകമായ ഇടങ്ങളിലൊക്കെ അഗ്നിബാധിക്കുകയും ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നത് പതിവാകുന്നു. ഗുൽ പ്ലാസ എന്ന ഒരു വ്യാപാര സ്ഥാപനത്തിൽ അഗ്നിബാധ ഉണ്ടാവുകയും 79 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അതൊരു സ്വാഭാവികമായ തീപിടുത്തമായാണ് ആദ്യം വിലയിരുത്തപ്പെട്ടത്. എന്നാൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച കറാച്ചിയിലുണ്ടായ ചില സംഭവങ്ങൾ പാകിസ്ഥാൻ ഇന്റലിജൻസ് വിഭാഗത്തെ അതിശയിപ്പിക്കുന്നു. കറാച്ചിയിലെ മിക്കയിടങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്ന വലിയ പൈപ്പിൽ സ്ഫോടനമുണ്ടാവുകയും കുടിവെള്ളം മുടങ്ങുകയും ചെയ്യുന്നു. ജലവിതരണത്തെ ഗൗരവമായി ബാധിക്കുന്ന ഒരു വിഷയമായി അത് മാറുന്നു. തുടർന്ന് തന്ത്രപ്രധാനമായ പലയിടങ്ങളിലും തുടർച്ചയായി അഗ്നിബാധയുണ്ടാവുന്നു. ഒരു പ്ലാസ്റ്റിക് ഫാക്ടറിയിൽ അഗ്നിബാധയുണ്ടായതിന് തൊട്ടു പിന്നാലെ വ്യോമസേന മ്യൂസിയത്തിലും ഒരു കോടതി സമുച്ചയത്തിലും ഒരു സർക്കാർ ഓഫീസിലും ഈ വെള്ളിയാഴ്ച അഗ്നിബാധയുണ്ടാകുന്നു. ഒരേ സമയം അഞ്ചിടങ്ങളിൽ അഗ്നിബാധയുണ്ടായ അതേ ദിവസം തന്നെയാണ് കുടിവെള്ള വിതരണം മുടങ്ങുന്ന തരത്തിൽ പൈപ്പ് സ്ഫോടനം ഉണ്ടാകുന്നത്. ഇതോടുകൂടി അഗ്നിബാധ കെടുത്താൻ വേണ്ടതുപോലെ ഫയർഫോഴ്സിന് വെള്ളം ഉപയോഗിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ടായി. ഇതിന്റെ പിന്നിൽ ദുരൂഹതയുണ്ടെന്നും ഇത് വളരെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തുള്ള ഭീകരാക്രമണത്തിന്റെ ഭാഗമാണെന്നും പാകിസ്ഥാൻ ആശങ്കപ്പെടുന്നു. പാകിസ്ഥാനിൽ എന്തു ദുരന്തം സംഭവിച്ചാലും ആദ്യം അവർ നോട്ടമിടുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ പേടിയിൽ നീറി ജീവിക്കുകയാണ് പാകിസ്ഥാനിലെ പട്ടിണി പാവങ്ങളും. ഇന്ത്യയെ തകർക്കാൻ വേണ്ടി കാശ്മീരിലെ ഭീകരവാദികൾക്ക് പരിശീലനവും ആയുധവും കൊടുത്ത് ശീലിച്ച പാകിസ്ഥാൻ സ്വയം പണി ചോദിച്ചു വാങ്ങുന്ന സാഹചര്യം രൂപപ്പെടുന്നു. പാകിസ്ഥാൻ എംബസിയിൽ അറ്റാച്ചയായി ജോലി ചെയ്യുന്ന സമയത്ത് പാകിസ്ഥാന്റെ ആണവ രഹസ്യം വരെ ചോർത്തിയ അജിത് ഡോവൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് തുല്യനായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി എല്ലാ കാര്യത്തിലും ഇടപെടുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഭയപ്പെടുന്നത് പാകിസ്ഥാന്റെ സകല രഹസ്യങ്ങളും ചോർത്തിയെന്ന് മാത്രമല്ല പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ ഇന്ത്യ പണി തുടങ്ങി എന്നാണ്. ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ഭീകരവാദികൾക്ക് പരിശീലനം കൊടുത്ത പാകിസ്ഥാൻ ആ ഭീകരവാദികളാൽ പണി വാങ്ങി ഗതികെട്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. പട്ടിണിയും സാമ്പത്തിക പ്രതിസന്ധിയും വിലക്കയറ്റവും മൂലം പൊറുതിമുട്ടുന്ന ജനങ്ങൾ ആകെ ആശങ്കയിലാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, ഇന്ത്യക്ക് സുരക്ഷയാണ് വലുത്. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നത് ആരാണെങ്കിലും അവരെ കൈകാര്യം ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ ഇന്ത്യക്കറിയാം.